SBS Radio.
ഓഗസ്റ്റ് മാസത്തിൽ പുറത്തുവന്ന കണക്കുകൾ അനുസരിച്ച് ന്യൂ സൗത്ത് വെയിൽസിന്റെ 100% ക്വീൻസ്ലാൻഡിന്റെ 60% വരൾച്ചയിലാണ്. പല ഭാഗത്തും ചെറിയ തോതിൽ മഴ പെയ്തെങ്കിലും ഈ പ്രദേശങ്ങൾ വരൾച്ചയുടെ പിടിയിൽ തന്നെയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നത്. കഴിഞ്ഞ 400 വർഷങ്ങൾക്കുള്ളിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വരൾച്ച എന്നാണ് മെൽബൺ യൂണിവേഴ്സിറ്റിയുടെ വിലയിരുത്തൽ. പ്രമുഖ നഗരങ്ങളിൽ താമസിക്കുന്നവരെ വരൾച്ച കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഓസ്ട്രേലിയൻ ഉൾനാടൻ പ്രദേശങ്ങളെയാണ് ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഈ വരൾച്ച എങ്ങനെ കർഷകരെ ബാധിച്ചിട്ടുണ്ട് എന്ന് വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിൽ വൂർഗുൾഗയിൽ കർഷകനായ പരംജീത് സിദ്ധു വിശദീകരിക്കുന്നു. ബ്ലൂബെറിയും വെള്ളരിയും കൃഷി ചെയ്യുന്ന ആളാണ് പരംജീത്.
Because you can see that you've got nothing in your hands to control anything. I'm a blueberry grower. I grow blueberries and I grow cucumbers. Well, the impact has been that we haven't had enough water. We've had to really sort of like keep our water on a quota system that we don't run out. So what that does, it actually reduces your yield at the end of the day. We've had little bits of rain which haven't been sufficient enough to actually fill our dams up properly. Normally what happens is our dam on a normal year, our dam would actually fill up 2 or 3 times and get flushed out, all the salt levels would go out of the water, you know, it'd be back to normal. What happens is normally if it doesn't rain and your dam doesn't get flushed, the water quality drops really severely, and when it drops severely, it actually affects what you put to your plant, that water that goes to the plant. It actually affects that. It could affect it in the pH of the soil, nutrient uptakes. It affects it a lot of ways. It's dropped yields a lot, which has been pretty hard on us. See, the thing is, it's a funny thing is, right, people think farming is like, you know, you sit at the table and you know you're going to get this and this while you're in the city, right? A farmer doesn't know what he's going to get tomorrow. He has to take every natural disaster on the chin and keep still walking forward, right? Even this, a drought is a natural disaster. If we get a storm, it's a natural disaster, right? Mm-hmm. But we've got no say in it. And what it does is it affects your income dramatically. So if you're on a salary, you know you're going to make, just for example, if you're on a $50,000 a year salary, you know you're going to make $50,000 and you can plan yourself. But as a farmer, you don't know what's going to happen in 12 months. And it's hard. Like, the thing is, at the end of the day, people got to understand that the price of fruit and veg stays the same. What the price of fruit and veg was 20 years ago, it's today the same, right? But at the end of the day, our inputs are going up. That's where it affects the farmer. It doesn't affect the farmer in any other way. It affects it because all the inputs we put in, they've actually gone up probably, you know, like 40-50%.
പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്നവരെക്കാൾ കൂടുതലായി ഈ വരൾച്ച ബാധിച്ചിരിക്കുന്നത് കന്നുകാലി കർഷകരെയാണ്, ഒപ്പം ചെമ്മരിയാടുകൾ വളർത്തുന്നവരെ. ഇത്തരം കർഷകരെ എല്ലാ ദിവസവും നേരിൽ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നയാളാണ് സിഡ്നിയിൽ നിന്നും 450 കിലോമീറ്റർ അകലെയുള്ള ഗനഡയിൽ താമസിക്കുന്ന GP ഡോക്ടർ സിനിജ റോഡ്രിഗസ്.
അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ മഴയില്ലായിരുന്നു. കഴിഞ്ഞ ഈ ആഴ്ച ഒരു 2 മഴ കിട്ടി. അത് ഒരു 4-5 മാസങ്ങളായിട്ട് മഴ തീരെ ഇല്ലായിരുന്നു. സിഡ്നിയിലും ന്യൂകാസിലും ഒക്കെ ധാരാളം മഴയുള്ള സമയത്ത് ഇവിടെ തീരെ മഴയില്ലായിരുന്നു. അപ്പോൾ ഒരു തുള്ളി പോലും മഴയില്ലാതെ അങ്ങനെ ഒരു മാർച്ച് മുതൽ തീരെ മഴയില്ലായിരുന്നു. ഇവിടെയുള്ള ആളുകളും കർഷകരാണ്. അത് പിന്നെ അവരുടെ കന്നുകാലികളും കൃഷിയുമായിട്ട് പോകുന്നവരാണ് അധികം പേരും. അപ്പോൾ വരൾച്ച നന്നായിട്ട് ഇത്തവണ ബാധിച്ചു. ഒരു പാസ്കയില് കൃഷി നടത്തുന്നവരാണ്. അപ്പോൾ അവർക്ക് കന്നുകാലി കൃഷികളാണ്. അപ്പോൾ ഒരുപാട് ലാൻഡിൽ അവർ ഒരുപാട് കന്നുകാലികളെ വളർത്തുന്നു. അപ്പോൾ അവരുടെ ജീവിത വരുമാനം മിക്കവാറും ഈ കന്നുകാലി കച്ചവടത്തിലും കൃഷിയിലുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ മഴയില്ലാതെ ഒരുപാട് നാളുകൾ മഴയില്ലാതെ വന്നപ്പോ പുല്ലില്ല, കൃഷി ഇറക്കാൻ പറ്റിയില്ല, അങ്ങനെ കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ വൈക്കോലില്ലാതായി, അങ്ങനെ അവർക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ ആ നഷ്ടത്തിൽ അവര് കന്നുകാലികളെ അവര് വിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ അവർക്ക് കുറച്ച് വൈക്കോലുകൾ അവർ പല നാട്ടുകളിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവര് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന, അവർക്ക് രാവിലെ മുതൽ വെളുപ്പിനെ മുതൽ അവര് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന. അപ്പൊ അവർക്ക് കന്നുകാലികളെ ജീവിച്ച് ഇങ്ങനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവര് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നുണ്ട്.
കർഷകരെയും കുടുംബാംഗങ്ങളെയും മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും വരൾച്ച ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നുണ്ടെന്ന് ഡോക്ടർ സിനിജ ചൂണ്ടിക്കാണിക്കുന്നു.
തീർച്ചയായും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലായ്മ, ഇത് പിന്നെ തൊഴിലില്ലായ്മ, പിന്നെ അവർക്ക് മറ്റുള്ള യുവാക്കൾക്കാണെങ്കിൽ അവർ മിക്ക ആളുകളൊക്കെ ഇവിടെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ അവർക്ക് സഹായ വലിയ മാസ്കേൽ കർഷകർക്ക് അവർ സഹായിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ജോലി ഇല്ലാത്തത് കൊണ്ട് എല്ലാ കർഷകരും സ്വന്തമായി തന്നെ ജോലി ചെയ്ത് അവർക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട്. അത് കാരണമുള്ള ശാരീരിക വിഷമങ്ങള്, പിന്നെ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ കുട്ടികളെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ചില മിക്ക കർഷകര് അവരുടെ കുടുംബം, അവരുടെ പങ്കാളികൾ, കുടുംബജീവിത പങ്കാളികളായിട്ട് അവരുടെ വിഷമം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് കാരണം അവരത് ഉള്ളിൽ ഒതുക്കി അവർക്കുണ്ട്. അവർക്ക് ഈ ആത്മഹത്യാ പ്രവണതകളും പല പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. മിക്ക ആളുകൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടെ വിഷമങ്ങള്. അപ്പൊ ഇതുപോലെ തന്നെ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഹോൾ ടൗണിലെ ഈ കൃഷിക്കാരുടെ കച്ചവട, കൃഷി അനുബന്ധിച്ചായിരുന്നു മറ്റുള്ളവരുടെ കച്ചവടങ്ങളും നടന്നു പോകുന്നത്. അപ്പൊ കൃഷിക്കാരുടെ വിഷമങ്ങളും മറ്റുള്ള ഹോൾ ടൗണിനെയും ബാധിക്കുന്നുണ്ട്.
ഈ വർഷം ഇത്ര രൂക്ഷമായ വരൾച്ച ഉണ്ടാകാൻ കാരണം സിഡ്നിയിലെ പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറായ അവനീഷ് പണിക്കർ വിശദീകരിക്കുന്നു.
ഇവിടെ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയ പൊതുവെ ഒരു ഡ്രൈ കോണ്ടിനെന്റ് ആണ്, ഡ്രൈസ്റ്റിംഗ് കോണ്ടിനെന്റ് ഈസ് ഇൻ അന്റാർട്ടിക്ക. പക്ഷെ മനുഷ്യതാമസമുള്ള ഭൂഖണ്ഡങ്ങളിൽ ഒരുമാതിരി ഏറ്റവും വരൾച്ച ഉള്ളത് ഇവിടെയാണെന്ന് പറയാം. അതായത് ഇപ്പൊ ഓസ്ട്രേലിയയുടെ ഇൻലാൻഡ് ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ ബിഗ് റെഡ് സെന്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ഡ്രൈ. പക്ഷെ ഈ ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് എൻഡിൽ നിന്ന് വെസ്റ്റ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉള്ളൊരു മെയിൻ വ്യത്യാസം എന്താ വെച്ചാൽ അവിടുത്തെ ഇപ്പം വരൾച്ചയും മഴയൊക്കെ വരുന്നത് സമുദ്രങ്ങളുടെ എഫക്റ്റ് ഉണ്ട്. അപ്പം പസഫിക് ഓഷ്യൻ ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ല ഇന്ത്യൻ ഓഷ്യൻ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ആ ഒരു വ്യത്യാസം വരാം. ഇപ്പം ഈ പസഫിക് ഓഷ്യന്റെ തന്നെ എൽനീനിയോ ലാനീനിയോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് ഒരു സ്പാനിഷ് ടൈം എൽനീനിയോ വരുമ്പോ ഡ്രൗട്ട് കൂടും, ലാനീനിയോ വരുമ്പോ മഴ കണ്ടവാനും മഴ പെയ്യും. ഇപ്പം കുറച്ച് വർഷങ്ങൾ മുമ്പ് അങ്ങനൊരു കണ്ടീഷൻ ഉണ്ടായപ്പോ ഇവിടെയും നമുക്ക് ഫ്ലഡ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെ. അപ്പോ അത് ലാനീനിയ, ഇപ്പം എൽനീനിയോ വരുമ്പോഴാണ് ഇങ്ങനെ, അതാണ് കൂടുതൽ നമുക്ക് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും ഡ്രൗട്ടായിട്ടിരിക്കുന്ന സമയത്ത് അത് പസഫിക്കിന്റെ, സൗത്ത് പസഫിക്കിന്റെ നേരെ അപ്പുറത്തെ സൈഡില് നല്ല മഴയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലയിടത്തും. ഇപ്പം നമ്മുടെ കേരളത്തിലെ മഴ പെയ്ത പോലെ തന്നെ മ്യാൻമാറിലും ഇന്തോനേഷ്യയുടെ ഭാഗങ്ങളിലുമൊക്കെ നല്ല മൺസൂൺ തകർത്തു പെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കൂടുതലും ഈ വരൾച്ചയൊക്കെ വരുന്നത് എലിനിയോ എന്നുള്ള പ്രതിഭാസത്തിന്റെ ഒരു എഫക്റ്റ് ആണ്.
കർഷകർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചും അവനീഷ് ചൂണ്ടിക്കാട്ടി.
വളരെ സമാനമായ കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും കടുത്ത വരൾച്ചയിലാണ്, 100% ഡ്രൗട്ടാണ്, വാട്ടർ റേഷനിങ് ഉണ്ട്. ഇപ്പം സിഡ്നിയിലുണ്ടായിരുന്ന വാട്ടർ റേഷനിങ് കുറച്ച് വർഷം മുമ്പ്. അപ്പൊ അതിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാല് ആൾക്കാരുടെ മനസ്സിനെ, മനോനിലയെ തന്നെ അത് ബാധിക്കാം. അപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷമുള്ള സിഡ്നിയില്, കഴിഞ്ഞ പ്രാവശ്യം സിഡ്നിയില് ഇതുപോലെ വാട്ടർ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നപ്പോ ഗാർഡനിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു വയസ്സായ ഒരു മനുഷ്യനെ വെള്ളം കളയുന്നു എന്നും പറഞ്ഞ് ചെറുപ്പക്കാരൻ, വഴിയെ പോയി ചെറുപ്പക്കാരൻ അടിച്ച് താഴെ ഇട്ടു, അങ്ങനെ ഒരു ഫേറ്റൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു എക്സ്ട്രീം എഫക്ട് വരെ വേണേ പോകാം, എക്സ്ട്രീം ഡ്രൗട്ട് അങ്ങനെ വരും. അപ്പൊ അപ്പോഴാണ് നമ്മുടെ ഇപ്പം നമ്മുടെ ഇൻഷുറൻസ് പോളിസികളായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളൊക്കെ ഒന്ന് റിവൈവ് ചെയ്യേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് ചിലപ്പം വില കൂടാം വെള്ളത്തിന്. ഇപ്പോ വളരെ ചീപ്പാണ് വെള്ളം, ഡ്രിങ്കിംഗ് വാട്ടറിന്റെ പ്രൈസിങ് വളരെ വിലപ്പുറവാണ് വെള്ളത്തിന് ഇവിടെ. പക്ഷെ അതിന്റെ മറ്റൊരു വശം ഇതാണ്, ഇപ്പൊ ആ വെള്ളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, അതായത് ഒരു റിച്ച് കൺട്രിയിൽ ജീവിക്കുന്നവർക്ക് അവരുടെ ആ ലൈഫ് സ്റ്റൈല് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ ആ വെള്ളം ഉണ്ടാക്കാൻ ഇങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. ഡീസാലിനേഷൻ പ്ലാന്റ് വെള്ളത്തിന് വില കൂടാം, പക്ഷെ കടലിഷ്ടം പോലെ വെള്ളമുള്ള സ്ഥിതിക്ക് എപ്പോഴും ഒരു സോഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ മെൽബണിലുണ്ട്, ഗോൾഡ് കോസ്റ്റിലുണ്ട്, അഡ്ലേഡിലും, വെസ്റ്റേൺ ഓസ്ട്രേലിയ പലയിടത്ത്, അങ്ങനെ പലയിടത്തും ഡീസാലിനേഷൻ പ്ലാന്റുകളുണ്ട്. പക്ഷെ അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് വെള്ളത്തിന് വില കൂടാം. അങ്ങനെ ഫുഡിനെ ഇപ്പം അതായത് ഫാമിംഗ് ചെയ്യാൻ വെള്ളമില്ലെങ്കിൽ ദേശമാ ഫാമിംഗ് ആൻഡ് ദേശമാ ഫുഡ് ഇൻ കൾട്ടിവേറ്റഡ്, അതായത് ബ്രെഡിനെയും ബ്രെഡ് മീറ്റ് പച്ചക്കറികള് എല്ലാം സ്കേഴ്സിറ്റി വരാം.
ഈ ഒരു ആശങ്ക ശാസ്ത്രലോകത്തിന് മാത്രമല്ല സാധാരണക്കാർക്കുമുണ്ട്.
People got realized in the cities, if the farmer's going through a drought, look, the farmer will get through it, right? But will the people in the city get through it? Because what's going to happen is their cost of living is going to go up. They're going to have to pay twice as much more money for their produce. It does, it affects them as well too in the long run. If people don't get rain, heavy rain soon, that, you know, they'll be paying a lot more money for their produce.
കൃഷി ഇവിടുത്തെ ഇവിടുന്നാണ് മിക്ക പച്ചക്കറികളും ഒക്കെ പോകുന്നത്, മിക്കവാറും ഈ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നാണ്. അപ്പൊ അത് കുറച്ച് നാൾ കഴിയുമ്പോ അതിന്റെ അതൊക്കെ ഇല്ലാതാവുമ്പോഴാണ് സിറ്റിയിലുള്ള ആളുകൾക്ക് അത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ഇപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് അധികം മനസ്സിലാവാൻ സാധ്യത കുറവാണ്.
ഉൾനാടൻ ഗ്രാമങ്ങളിൽ താമസിക്കുന്നില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഈ വരൾച്ച നമ്മളെ ബാധിക്കില്ല എന്ന് കരുതുന്നത് ശരിയല്ല. ഈ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ വരൾച്ചയെ നേരിടാൻ ശ്രമിക്കണം എന്ന് അവനീഷ് പണിക്കർ പറയുന്നു. ഇതിനുള്ള ചില ഫലപ്രദമായ മാർഗങ്ങളും ഇദ്ദേഹം വിശദീകരിക്കുന്നു.
നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ വാട്ടർ എഫിഷ്യൻസി, അതായത് നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നത് വേസ്റ്റ് ആക്കാതിരിക്കുകയാണല്ലോ. ഇപ്പൊ നമുക്ക് ടാപ്പിൽ കിട്ടുന്ന വെള്ളം ഇപ്പം ഇപ്പോഴും നമ്മുടെ പുഴയുന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് സിറ്റി വാട്ടർ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ വാട്ടറിംഗ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തരുന്ന വെള്ളമാണ്. ഇതുവരെ നമ്മൾ ഡീസാലിനേഷനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ വെള്ളം കഴിവതും വേസ്റ്റ് ആക്കാതിരിക്കുക, അതായത് നമ്മൾ കൂടുതൽ വെള്ളം വേസ്റ്റ് ആക്കുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം പമ്പ് ചെയ്യേണ്ടി വരും, കൂടുതൽ വെള്ളം നമുക്ക് ഈ പുഴയിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ എത്രയൊക്കെ വെള്ളം നമ്മൾ പുഴയിൽ നിന്നൊക്കെ എടുത്താലും ആ പുഴയുടെ ജീവൻ ഇല്ലാതാക്കാതിരിക്കാനായിട്ട്, അതാണ് എൻവയറമെന്റൽ ഫ്ലോസ് എന്ന് പറയും, അതായത് പുഴയിൽ ഒരു മിനിമം ഫ്ലോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ടേ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. അത് ആ ഒരു ഇഫക്റ്റ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കുക, അതായത് ഒരു ഷവറിൽ പോകുമ്പോൾ അവിടെ നിന്ന് നോട്ട് ഡോണ്ട് ടേക്ക് മോർ ദാൻ 3 മിനിറ്റ്സ് അങ്ങനത്തെ. അതുപോലെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന വെറുതെ കളയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
400 വർഷത്തിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയുടെ ഈ സാഹചര്യത്തിൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾക്കായി ഫെഡറൽ സർക്കാരും സംസ്ഥാന സർക്കാരുകളും പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യം മറികടക്കാൻ ഇതൊന്നും മതിയാവില്ല എന്ന നിലപാടിലാണ് കർഷകർ.
Hear more stories in your language by visiting sbs.com.au.